ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒരാഴ്ചത്തെ പര്യടനത്തിന് ഇന്ന് യാത്ര തിരിക്കും. ഇന്ന് വിജയദശമി. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിക്ക് ഓൺലൈൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ 3-ാമത്തെയും അവസാനത്തെയും 2020 ക്രിക്കറ്റ് മത്സരവും ഇന്ത്യ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒരാഴ്ചത്തെ പര്യടനത്തിന് ഇന്ന് യാത്ര തിരിക്കും. അൾജീരിയ, മൊറിറ്റാനിയ, മലാവി എന്നീ രാജ്യങ്ങളാണ് അവർ സന്ദർശിക്കുന്നത്. രാഷ്ട്രപതിയെ അനുഗമിക്കുന്ന മാധ്യമ സംഘത്തിൽ നിന്ന് എ.എം. മയൂഷ.
രാഷ്ട്രപതി ദ്രൌപദി മുർമു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ 10 മണിക്ക് അൾജീരിയ തലസ്ഥാന നഗരമായ അൾജിയേഴ്സിലേക്ക് ദില്ലിയിൽ നിന്ന് തിരിക്കും. രാഷ്ട്രപതി വൈകുന്നേരം ഇന്ത്യൻ സമയം രാത്രി 9 മണിയോടെ അൾജിയേഴ്സിൽ എത്തിച്ചേരും. അൾജീരിയ സന്ദർശന വേളയിൽ ശ്രീമതി ദ്രൌപദി മുർമു അൾജീരിയയിലെ പ്രസിഡന്റായ അബ്ദുൽ മജീദ് ട്രിബൂണുമായും മറ്റ് പ്രധാന നേതാക്കളുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. മക്കാമി ജാഹിദ്, രക്തസാക്ഷി സ്മാരകം, റോമൻ റൂയിൻസ്, മുസോളിയം, ഹമ്മ ഗാർഡൻ തുടങ്ങിയ അൾജീരിയയിലെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രധാന സ്ഥലങ്ങളും രാഷ്ട്രപതി സന്ദർശിക്കും. ഇന്ത്യ അൾജീരിയ സാമ്പത്തിക ഫോറം, സിദ്ദി അബ്ദുള്ള സയൻസ് ആന്റ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റി എന്നിവയെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ 2-ാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു 16 ഒക്ടോബർ മൌറിറ്റാനിയ സന്ദർശിക്കും. അവസാന പാദത്തിൽ 17 മുതൽ 19 ഒക്ടോബർ രാഷ്ട്രപതി മലാവി സന്ദർശിക്കും. പ്രധാന വ്യാപാര വ്യവസായ പ്രമുഖരുമായും ഇന്ത്യൻ പ്രവാസികളുമായും രാഷ്ട്രപതി ആശയവിനിമയം നടത്തും. ആഫ്രിക്കയിലെ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം. ഡൽഹിയിൽ നിന്ന് ആകാശവാണി വാർത്തകൾക്കായി മയൂഷ.
പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിക്ക് ഓൺലൈൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ രജിസ്ട്രേഷൻ ഈ മാസം 25 വരെ തുടരും. നടപ്പ് സാമ്പത്തിക വർഷം 1.5 ലക്ഷം യുവജനങ്ങൾക്ക് പ്രമുഖ കമ്പനികളിൽ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഒരുക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഇന്റേണുകൾക്ക് 5,000 രൂപ പ്രതിമാസ സാമ്പത്തിക സഹായവും 6,000 രൂപ ഒറ്റത്തവണ ഗ്രാന്റും നൽകും. 193 കമ്പനികൾ ഇതിനകം 91,000-ലേറെ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ പോർട്ടലിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 24 മേഖലകളിലാണ് ഇന്റേൺഷിപ്പിന് അവസരം. 21-നും 24-നും ഇടയിൽ പ്രായക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാം. 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. 1925 വിജയദശമി ദിനത്തിലാണ് നാഗ്പൂരിൽ ഡോക്ടർ കേശവ് ബിൽറാം ഹെഗ്ഡേവാർ RSSന് തുടക്കമിട്ടത്. ഇന്ന് വിജയദശമി. ദുർഗാപൂജയ്ക്കും നവരാത്രി ആഘോഷങ്ങൾക്കും സമാപനം കുറിക്കുന്ന വിജയദശമി തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമായാണ് ആഘോഷിക്കുന്നത്. മഹിഷാസുര നിഗ്രഹം പൂർത്തീകരിച്ച ദുർഗാദേവിയുടെ വിജയവും ശ്രീരാമന്റെ രാവണവധവും വിജയദശമിയുടെ ഐതിഹ്യങ്ങളാണ്. ഡെസ്ക് റിപ്പോർട്ട്.
തെക്കേ ഇന്ത്യയിൽ വിജയദശമി വിദ്യാരംഭ ദിനം കൂടിയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും കുഞ്ഞുങ്ങളെ അക്ഷരലോകത്തേക്ക് നയിക്കുന്ന വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ദക്ഷിണ മൂകാംബിക എന്ന് വിശേഷിപ്പിക്കുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, ചോറ്റാനിക്കര ദേവീക്ഷേത്രം, തിരൂർ തുഞ്ചൻപറമ്പ്, പെരിന്തൽമണ്ണ പൂന്താനം ഇല്ലം, ലക്കിടി കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ സ്മാരകം, ചിറ്റൂർ തുഞ്ചൻ മഠം, തൃശൂർ ചേർപ്പ്, തിരുവുള്ളക്കാവ് എന്നിവിടങ്ങളിലെല്ലാം എഴുത്തിനിരുത്ത് ആരംഭിച്ചു. വിദ്യാരംഭവേദികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് ആകാശവാണി പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു.
തിരൂർ തുഞ്ചൻപറമ്പിൽ നിന്ന് മലപ്പുറം പ്രതിനിധി എം. സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ട്.
മലയാളത്തിന്റെ എഴുത്തുപുരയായ തിരൂർ തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭം ആഘോഷപൂർവ്വം പുരോഗമിക്കുകയാണ്. നിരവധി കുരുന്നുകളാണ് അറിവിന്റെ ആദ്യാക്ഷര മദനം നുകരുന്നതിനായി ഭാഷാപിതാവിന്റെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സാഹിത്യ സാംസ്കാരിക നായകന്മാരും പാരമ്പര്യ എഴുത്താശന്മാരും ഉൾപ്പെടെ 40-ഓളം പേരാണ് 2 കേന്ദ്രങ്ങളിലായി എഴുത്തിരുത്തലിന് നേതൃത്വം നൽകുന്നത്. സരസ്വതി മണ്ഡപത്തിൽ ആലങ്കോട്ടി ലാകൃഷ്ണൻ, പി കെ ഗോപി, മണമ്പൂർ രാജൻബാബു, ടി ഡി രാമകൃഷ്ണൻ എന്നിവരും, കൃഷ്ണശിലാ മണ്ഡപത്തിൽ മുരളീധരൻ വഴുതക്കാട്, പി സി സത്യനാരായണൻ, പ്രദേശ് പണിക്കർ തുടങ്ങിയവരും കുട്ടികളുടെ നാവിൻ തുമ്പിലും കൈവിരലിലും അക്ഷരം നിറയ്ക്കുകയാണ്. കവികളുടെ വിദ്യാരംഭം, നൃത്ത സംഗീത പരിപാടികൾ എന്നിവയും വിദ്യാരംഭത്തോടനുബന്ധിച്ചുള്ള 7 ദിവസത്തെ തുഞ്ചൻ കലോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് അരങ്ങേറും. ഭക്തകവി പൂന്താനത്തിന്റെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള തട്ടകത്തിലും ശുഗപുരം കുളങ്കര ഭഗവതി ക്ഷേത്രാങ്കണത്തിലെ തപസ്യ നവരാത്രി മണ്ഡപത്തിലും, എടപ്പാൾ പെരുമ്പറമ്പ് മൂകാംബിക ക്ഷേത്രം, കുറുമ്പത്തൂരിലെ മേൽപ്പത്തൂർ നാരായണഭട്ടതിരിപ്പാടിന്റെ തട്ടകം, മഹാകവി വള്ളത്തോളിന്റെ തിരുവനടുത്തുള്ള സ്മാരക കേന്ദ്രം തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നുവരുന്നത്.
എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര പറവൂർ ദക്ഷിണമൂകാംബിക ഉൾപ്പെടെ ക്ഷേത്രങ്ങളിലും കുരുന്നുകളുടെ എഴുത്തിനിരുത്ത് പുലർച്ചെ തുടങ്ങി. കണ്ണൂരിലെ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ ഒട്ടേറെ കുട്ടികൾ വിദ്യാരംഭത്തിനെത്തി. കണ്ണൂർ APJ അബ്ദുൾ കലാം ലൈബ്രറിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ എന്നിവർ രാവിലെ എഴുത്തിനിരുത്തിന് നേതൃത്വം നൽകും. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച കണ്ണൂർ ദസറ സമാപിച്ചു. ജാതി മത സാഹോദര്യവും ഹൃദയബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാൻ കണ്ണൂർ ദസറയ്ക്ക് കഴിഞ്ഞുവെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ചെന്നൈയ്ക്ക് സമീപം കവരപ്പേട്ടയിൽ അപകടത്തെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചു. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതായി റെയിൽവേ അറിയിച്ചു. അപകടത്തെ തുടർന്ന് റദ്ദാക്കിയ സർവീസുകളും തിരിച്ചുവിട്ട ട്രെയിനുകളും ഇതേ റൂട്ടിൽ തന്നെ ഓടുമെന്ന് അറിയിപ്പിൽ പറയുന്നു. മൈസൂരു ദർഭംഗ എക്സ്പ്രസും ചരക്ക് ട്രെയിനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സംഭവത്തെപ്പറ്റി ദേശീയ അന്വേഷണ ഏജൻസിയും റെയിൽവേയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തിന് പിന്നിലെ അട്ടിമറി സാധ്യത കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മീൻപിടുത്തത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കണ്ണൂർ പഴയങ്ങാടിക്കടുത്ത് ചൂട്ടാട് ബീച്ചിൽ മീൻപിടുത്ത തോണി മറിഞ്ഞ് കടലിലാകപ്പെട്ട 3 അതിഥി തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ബീച്ചിലെ അഴിമുഖത്താണ് അപകടമുണ്ടായത്. ബോട്ട് ഡ്രൈവർ അഴിമുഖത്തെ പുലിമുട്ടിൽ പിടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. രണ്ടുപേരെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ലൈഫ് ഗാർഡ് അനീഷാണ് രക്ഷപ്പെടുത്തിയത്. ബംഗ്ലാദേശിനെതിരായ 3-ാമത്തെയും അവസാനത്തെയും 2020 ക്രിക്കറ്റ് മത്സരവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 3 മത്സരങ്ങളും വിജയിച്ച് ഇന്ത്യ പരമ്പര തൂത്തുവാരി. ഹൈദരാബാദിൽ ഇന്നലെ ബംഗ്ലാദേശിനെ 133 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. വനിതാ 2020 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിനെ 7 തോൽപ്പിച്ചു. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ 7 ബംഗ്ലാദേശിന്റെ പരാജയം. ഇതോടെ പോയിന്റ് പട്ടികയിൽ ദക്ഷിണാഫ്രിക്ക 1-ാം സ്ഥാനത്തെത്തി. ഇന്ന് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ബി മാച്ചിൽ ഷാർജയിൽ സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് FC മലപ്പുറം FCയെ തോൽപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മലപ്പുറത്തെ 1-2 കാലിക്കറ്റ് തോൽപ്പിച്ചത്. ഇതോടെ 7 നിന്ന് 13 പോയിന്റുമായി കാലിക്കറ്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. ഇന്ന് ഫോഴ്സ കൊച്ചി കണ്ണൂർ വാരിയേഴ്സിനെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 കിക്ക് ഓഫ്. കായിക സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ പ്രവർത്തനമാണെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി തൃത്താലയിൽ മിനി സ്റ്റേഡിയം നവീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. യുവതലമുറയെ ശരിയായ ദിശയിൽ കൊണ്ടുവരികയാണ് സ്റ്റേഡിയം, ഓപ്പൺ ജിം എന്നിവയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. 28-ാം ഓണത്തിന്റെ ഭാഗമായി ഓച്ചിറ പടനിലത്ത് സംഘടിപ്പിച്ച കാളകെട്ടുത്സവം ഓണാട്ടുകരയുടെ ആവേശമായി. കൊല്ലം പ്രതിനിധിയുടെ റിപ്പോർട്ട്.
52 കരകളിലെ കാളകെട്ട് സമിതികളുടെ നേതൃത്വത്തിൽ 150 നന്ദികേശ രൂപങ്ങൾ പടനിലത്തേക്ക് എഴുന്നള്ളിച്ചു. കാളരൂപങ്ങളുടെ ആകാര അലങ്കാര വൈവിധ്യം പ്രായഭേദമന്യേ കാണികളെ അതിശയിപ്പിച്ചു. നന്ദികേശ രൂപങ്ങളുടെ ഗരിമ ആസ്വദിക്കാൻ 10,000 പേർ പടനിലത്തെത്തി. വിവിധ പ്രദേശങ്ങളിൽ നിന്നും വൈകുന്നേരം മുതൽ ആരംഭിച്ച കെട്ടുകാളകളുടെ എഴുന്നള്ളത്ത് അർദ്ധരാത്രിയോളം നീണ്ടു. പടനിലത്തെത്തിയ കാളരൂപങ്ങൾ പരബ്രഹ്മസന്നിധിയിൽ വലം വെച്ച ശേഷം അണിനിരന്നു. പടനിലത്ത് കാളരൂപങ്ങൾ ഇന്നും പ്രദർശിപ്പിക്കും. കാണികളുടെ പ്രവാഹം ഇന്നും തുടരും. 28-ാം ഓണത്തിന് നടക്കുന്ന കാളകെട്ട് മഹോത്സവത്തോടെയാണ് ഓണാട്ടുകരയിൽ ഓണാഘോഷത്തിന് സമാപനമാകുന്നത്.
കൊല്ലം പ്രതിനിധി നീരജ്ലാലാണ് റിപ്പോർട്ട് നൽകിയത്. ശബരിമല ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയ ദേവസ്വം ബോർഡ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഹൈന്ദവ സംഘടനകളുടെ സംയുക്ത യോഗം 26 പന്തളത്ത് ചേരും. സമരപരിപാടികൾക്കൊപ്പം ബോധവൽക്കരണവും നടത്തും. ആചാര സംരക്ഷണ സമിതി, അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ സേവാ സമാജം തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളാണ് സംയുക്ത യോഗം വിളിച്ചത്. സ്പോട്ട് ബുക്കിംഗ് പുനരാരംഭിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ഇതേ ആവശ്യം ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒരാഴ്ചത്തെ പര്യടനത്തിന് ഇന്ന് യാത്ര തിരിക്കും. ഇന്ന് വിജയദശമി. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിക്ക് ഓൺലൈൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ 3-ാമത്തെയും അവസാനത്തെയും 2020 ക്രിക്കറ്റ് മത്സരവും ഇന്ത്യ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.